رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، إلا بريا بطا مانيا برايكشاكركم تلاوة مجالس رمضان دي رندامت اپسوڈ لیک هردائم نرنجا سوغدا. كڑنجا دوسم آدت اپسوڈ سوهرت مصطفى هدوی كودولي آن അവതാരകനായിട്ട് ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. ബഹുനിരായ ജലാൽ തങ്ങൾ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന സെയ്ദ് ജലാൽ തങ്ങൾ വാഫി, നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. എന്തൊക്കെയാണ് വിശേഷം? റാഹത്താണല്ലോ. എന്താണ് നിങ്ങളുടെ പൂർണ്ണമായ പേര്, എങ്ങനെയാണ്? ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്, പ്രേക്ഷകർ കൂടി പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് പേര്?
സയ്യിദ് മുഹമ്മദ് ജലാൽ വാഫി.
വാഫിയാണല്ലേ. നിങ്ങൾ ഇറങ്ങിയത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ്? വാഫി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അപ്പോൾ എവിടുന്നാന്ന് ചോദിക്കുകയാണ്. എവിടുന്നാണ്?
വാഫിയുടെ ഉത്ഭവം ഉണ്ടായ സ്ഥലത്തു നിന്ന്
തന്നെയാണ്. ആ ആ ആ വളാഞ്ചേരി മർക്കസിൽ നിന്ന്. ഹിഫ്ല് പഠിച്ചതും അവിടെ നിന്ന് തന്നെയാണല്ലോ. ആ ആ മാഷാ അല്ലാ.
ഹിഫ്ല് അവിടെ നിന്ന് പൂർത്തിയാക്കിയതിന് ശേഷം അതോടുകൂടെ പത്താം ക്ലാസ്സും പൂർത്തിയാക്കാൻ സാധിച്ചു. ശേഷം അവിടെ തന്നെ വാഫിയിൽ ചേർന്നു.
ഹിഫ്ല് അവിടെ പിന്നെ ഹിഫ്ലിൻ്റെ കൂടെ തന്നെ സ്കൂളും ചെയ്തുകൊണ്ടാണ് അവിടെ പഠനം അല്ലേ? അൽഹംദുലില്ലാ. അത് എത്ര വർഷമായിരുന്നു ഹിഫ്ല്? ആ എന്ന് പറയാം. ആ
ആ പല സ്ഥാപനങ്ങളും
അതുപോലെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ.
പിന്നീട് അവിടെ തന്നെ വാഫിയിൽ ചേർന്നു. ആറ് വർഷം അവിടെ പഠിച്ചു. അവസാനത്തെ രണ്ട് വർഷം
പി ജി ക്യാമ്പസിൽ അല്ലേ? മാഷാല്ല. വീട് എവിടെയാണ്?
വീട് നിലമ്പൂർ.
മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ അല്ലേ? അൽഹംദുലില്ലാ, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞാൻ പരിചയപ്പെടുത്താനൊന്നുമില്ല. എൻ്റെ പേര് മുഹമ്മദ് ഇസ്മായിലാണ്, ഹുദവിയാണ്. ഇറങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമായി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ 10 വർഷം എടപ്പാൾ ദാറുൽ ഹിദായിലെ മാണൂർ ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അവസാനത്തെ 2 വർഷം പി ജി ചമ്മാട് ദാൽഹുദയിൽ നിന്നാണ്. അത് എല്ലാ ഹുദവികളും പി ജി ചമ്മാട് ദാൽഹുദയിൽ നിന്നാവുന്ന. അത് കഴിഞ്ഞപ്പോൾ 10 വർഷമായി. അൽഹംദുലില്ലാ, ഇപ്പോൾ 1-2 വർഷമായിട്ട് സമസ്തയുടെ മുജവ്വിദായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജോലി പിന്നെ എവിടെയെന്ന് പറഞ്ഞില്ല? ഹിഫ്ല് കോളേജിൽ തന്നെയാണ്. ഹിഫ്ല് അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും. എത്ര കുട്ടികളുടെ പ്രിൻസിപ്പലാണ്? മാഷാല്ലാ. 43 കുട്ടികൾ. അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട്? സുഖകരമായിട്ട് പോകുന്നു അല്ലേ? നിങ്ങൾ ഹിഫ്ല് കഴിഞ്ഞ ആളായത് കൊണ്ട് തന്നെ ഹിഫ്ല് അധ്യാപകനായിട്ട് ജോലി ചെയ്യുമ്പോൾ അതിൽ ഒരു പ്രത്യേക താല്പര്യവും അഭിനിവേശമൊക്കെ ഉണ്ടാവും അല്ലേ? ആ അൽഹംദുലില്ലാ. ഏതായിരുന്നാലും പിന്നെ കാലം മുഴുക്കയും ഇങ്ങനെ തന്നെ ഖുർആന് വേണ്ടി സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈ റമദാനിൽ ദുആ ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ ഈ പരിപാടി അറിയാലോ, തിലാവ മജാലിസ് റമദാൻ. ഇതിപ്പോൾ റമദാനിലായിട്ട് നമ്മൾ തുടങ്ങിയതല്ല, തിലാവ എന്ന പേരിൽ നമ്മൾ നേരത്തെ തുടങ്ങിയ ഒരു പരിപാടിയുണ്ട്. സമസ്ത ഓൺലൈൻ ചാനൽ, ശരിക്കു പറഞ്ഞാൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് മദ്രസ അടഞ്ഞു കിടന്നപ്പോൾ അവരുടെ പിന്നെ മദ്രസ വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളിയാഴ്ച മദ്രസ ക്ലാസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഖുർആൻ പഠനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു വേദിയാണ് തിലാവ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് റമദാനിൽ ഖുർആൻ്റെ മാസം കൂടിയാണല്ലോ. അപ്പോൾ അന്നലക്ക് വെള്ളിയാഴ്ചകളിൽ എന്നത് എല്ലാ ദിവസവും റമദാനിൽ ക്ലാസ് കൊടുക്കുക എന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം മുസ്തഫ ഹുദവി കൊടുവള്ളി 1-ാമത്തെ എപ്പിസോഡ് ചെയ്തു. അറിയാലോ മുസ്തഫ ഹുദവി, നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ 2-ാം ക്ലാസ് എടുക്കുന്ന മൂപ്പര്, ഞാൻ 3-ാം ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങളും ഏതൊക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ടല്ലോ?
തജ്വീദ്
എടുത്തിരുന്നു. മാഷാ അല്ലാ. അത് എട്ടോ പത്തോ ക്ലാസ് എന്തോ ചെയ്തിട്ടുണ്ട്, പത്ത് ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ല, അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ സമസ്ത ഓൺലൈൻ ചാനലിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതെ അതെ, അൽഹംദുലില്ലാ, സന്തോഷം. നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ തിലാവ എന്ന പരിപാടി നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾക്കൊരു ആശയം ഉണ്ടായിരുന്നു, സാധാരണക്കാർക്ക് അവരുടെ നിത്യജീവിതത്തിൽ വരുന്ന ഖുർആനിലെ ഭാഗങ്ങൾ തെറ്റില്ലാതെ ശരിയായിട്ട് ഓതാൻ അവരെ സഹായിക്കുക എന്നുള്ളത്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണത്തിൻ്റെ പരിശീലനം എന്നത് കേവലം മദ്രസയിൽ നിന്ന് കിട്ടിയതേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പിന്നെ അവർക്ക് അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പൊതുവേദി എന്നുള്ളത്, അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഓൺലൈനായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന രീതിയിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ മാത്രം നടന്ന ക്ലാസ്സുകളിലായിട്ട് ഫാത്തിഹ, പിന്നെ സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ കുർസി, ആമിൻ റസൂലു, ഈ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം ഉസ്താദ് സമസ്ത മുജവ്വിദാണ് മുപ്പുരാണ ഭാഗം ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ളത് പിന്നെ സൂറത്തു സജിദയും. മുസഹഫിൻ്റെ തർത്തീബിൽ വരുമ്പോൾ സൂറത്തു സജിദയാണ് വരുന്നത്. അപ്പോൾ സൂറത്തു സജിദ പിന്നെ അനീസ് വൈസി മാളിയേക്കൽ, അദ്ദേഹവും സമസ്തയുടെ മുജവ്വിദാണ്, ആ ഭാഗം മുഴുവനായിട്ട് മൂപ്പര് ചെയ്തു. അതിന് ശേഷം മുസഹഫിൽ പിന്നെ അടുത്ത തർത്തീബിൽ വരുന്നത് സൂറത്തു സജിദയാണ്. സൂറത്തു സജിദ ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. ഒരു നാല് ക്ലാസ് അതിലും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ റമദാനിലേക്ക് കടന്നു. റമദാനിലേക്ക് കടന്ന സ്ഥിതിക്ക് പിന്നെ കൂടുതൽ പ്രേക്ഷകർ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് ഒന്നുകൂടി റീമൈൻഡ് ചെയ്യാം. അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഓത്തുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം എന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നു. ഇൻഷാല്ലാ, ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരങ്ങളിലൊക്കെ ഓതുന്ന ഒരു സൂറത്താണ്. അതോടൊപ്പം മറ്റ് എന്തെങ്കിലും പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മുമ്പായിട്ട് ഫാത്തിഹ നമ്മൾ ഓതാറുണ്ട് എന്നതൊക്കെയുണ്ട്. അപ്പോൾ സർവത്ര സാധാരണമായി ഓതുന്ന ഒരു സൂറത്തായതുകൊണ്ട് അതിൽ തെറ്റില്ലാതെ ഓതുക എന്നത് ഓരോരുത്തർക്കും അനിവാര്യമായൊരു സംഗതിയാണ്. എന്താണ് ഫാത്തിഹ? ജലാൽ തങ്ങളുടെ ഒരു ഓത്തൊന്ന് കേൾക്കാം ആദ്യമായിട്ട്. ഫാത്തിഹ സൂറത്ത് ഒന്ന് ഒരു ഒരു പിന്നെ സാവധാനത്തിലുള്ള ഒരു ഖിറാഅത്ത് ഒന്ന് കേൾക്കും. അതായത് അപ്പോൾ പിന്നെ സാധാരണ നിലയിൽ പിന്നെ ഓതുന്ന ഓത്ത് എന്ന് പറഞ്ഞാൽ വേഗത്തിലായിരിക്കും, ഇത് സാവധാനമുള്ള ഓത്താണ്. അതാണ് തൃത്തിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ആയിക്കോട്ടെ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله
صراط الذين أنعمت عليهم
മാഷാ വളരെ മനോഹരമായ ഒരു പാരായണം. ഞാനിങ്ങനെ ഓർത്തു പോകുന്നത് ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു സഹാബിയോട് ഖുർആൻ ഓതാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവർ നബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഖുർആൻ ഇറങ്ങിയത് നിങ്ങൾക്കാണ്, പിന്നെ എന്നോട് ഓതാൻ ആവശ്യപ്പെടുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനല്ലാത്ത ഒരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഖുർആൻ ഓതി കേൾക്കുന്നത് പോലും ആരാധനയാണെന്ന് ഈ ഒരു ഹദീസിനെ ആധാരമാക്കിയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ മറ്റൊരു കാര്യം കൂടി, നല്ല വശ്യസുന്ദരമായ ഖുർആൻ ഓതാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുക, അതൊന്ന് കേട്ടിരിക്കുക, ഇതൊക്കെ മുസ്തഹബായ ഒരു അമലായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, ഈ റമദാനിൽ ഇങ്ങനെയൊരു പകലിൽ ഇത്ര വശ്യസുന്ദരമായ ഖുർആനിൽ, അതും പ്രത്യേകിച്ച് ഫാത്തിഹ സൂറത്ത് ഓതി കേൾക്കാനൊരു അവസരം ഉണ്ടായി. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. ഇത് തർത്തീൽ അല്ലേ, അതായത് വളരെ ശ്വാസമെടുത്ത് സാവധാനം ഓരോ ആയത്തിൻ്റെ അവസാനത്തിലും വഖഫ് ചെയ്ത് ഒക്കെയുള്ള പാരായണം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഖിറാഅത്ത് ഉണ്ടാവില്ല, അപൂർവമാണ് അല്ലേ. സാധാരണക്കാരിപ്പോൾ നിസ്കാരത്തിൽ ആണ് ഫാത്തിഹ ഓതുക, പിന്നെ മറ്റ് മജ്ലിസുകളിലൊക്കെ ഓതും. ഒരിക്കലും ഇങ്ങനെ ഒരു പാരായണം സാധാരണക്കാർക്ക് ഇല്ല എന്ന് തന്നെ പറയാം, വളരെ അപൂർവമാണ്. അൽഹംദുലില്ലാ, ഇതാണ് ഏറ്റവും അനുകരണീയമായ ഒരു പാരായണം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇനിയിപ്പോൾ ആ ഏറ്റവും പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പാരായണം ഇത് തന്നെയാണ്. പാരായണമാണ് തർത്തീൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതല്ലാത്ത മറ്റു ഖിറാഅത്തുകൾ ഇപ്പം എങ്ങനെയാണ്? ഒന്ന് വേഗത്തിലുള്ള ഓത്ത്, അത് പിന്നെ വേഗത്തിൽ ഓതുന്നതിൻ്റെയും സാവധാനം ഓതുന്നതിൻ്റെയും ഇടയിലുള്ള അവസ്ഥ, തദ്വീർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഖിറാഅത്തിൻ്റെ മൂന്നവസ്ഥകളാണ് അപ്പോൾ ഉള്ളത്. ഒന്ന് തർത്തീൽ എന്ന് പറയുന്നത്, മറ്റൊന്ന് ഹദർ, ഹദർ തർത്തീലിൻ്റെ ഇടയിൽ തദ്വീർ എന്ന് പറയുന്ന മറ്റൊരവസ്ഥ കൂടിയുണ്ട്. ഈ മൂന്ന് വിധത്തിലുള്ള പാരായണങ്ങളും മഹാന്മാരായ ഇമാമുകൾ, ഖിറാഅത്തിൻ്റെ ഇമാമുകൾ നിർവഹിച്ചിട്ടുള്ളത് കൂടിയാണ്. ഇന്നതേ പാടൂ, ഈ രീതിയിൽ മാത്രമേ ഓതാവൂ എന്നൊന്നും ഒരു തരത്തിലുള്ള കർശനമായ നിഷ്കർഷയും ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലുമില്ല. ഈ മൂന്ന് വിധത്തിലും ഓതൽ അനുവദനീയമാണ്.
അങ്ങനെ
ഉറത്തിലിൽ ഖുർആന തർത്തീല എന്ന് പറയുന്നത് അല്ലേ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മൂന്ന് ഖിറാഅത്തും തർത്തീലേ ആകാവൂ എന്നും വേണമെങ്കിൽ പറയാം. അതായത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഓതാവൂ, അത് വേഗത്തിൽ ഓതിയാൽ പോലും അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ തർത്തീൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് അങ്ങനെ കൂടി അർത്ഥം ഉണ്ടായതുകൊണ്ട് മൂന്ന് ഖിറാഅത്തും തർത്തീലാണ് എന്നുകൂടി പറയാൻ പറ്റും. അതെ അതെ. പക്ഷേ സാങ്കേതികമായി ഇങ്ങനെ മൂന്ന് ഖിറാഅത്തുകളെ പരിചയപ്പെടുത്തുമ്പോൾ തർത്തീൽ എന്ന് പറയുന്നത് ഈ വിധത്തിൽ സാവധാനം ഓതുന്നതാണ്. തഹ്ഖീഖ് മറ്റൊരു പേരുകൂടി ഉണ്ട് അല്ലേ, തഹ്ഖീഖ് എന്ന ഉപയോഗം. അത് സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ ഖിറാഅത്ത് പഠിപ്പിക്കുന്നിടത്താണ് കാര്യമായിട്ട്, തഹ്ഖീഖിൻ്റെ ഖിറാഅത്ത്. അതായത് ഉസ്താദുമാർ കുട്ടികൾക്ക് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ ഓതുന്ന ഓത്താണ് തഹ്ഖീഖ്. അതായത് എല്ലാ നിയമങ്ങളും പാലിച്ച് പിന്നെ വഖഫുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെയുള്ള ഒരു ഖിറാഅത്ത് അല്ലേ. ഇനിയിപ്പോൾ നിസ്കാരത്തിലൊക്കെ ഓതുന്ന ഓത്ത് അത് കുറച്ചുകൂടി വേഗത്തിലാകാം അല്ലേ, ഒന്ന് ഓതിക്കേൾക്കാൻ താല്പര്യം. ഇതിപ്പോൾ വേഗത്തിലുള്ള ഓത്താണല്ലേ, ഇതിൻ്റെ ഇടക്കുള്ളൊരവസ്ഥ ഉണ്ടല്ലോ, അതായത് തെതുവീർ എന്ന് പറയുന്നത് അല്ലേ, വേഗത്തിലും അല്ല സാവധാനമല്ല അതിൻ്റെ ഇടയിലുള്ള അവസ്ഥ, അത് കൂടി ഒന്ന് ഒന്ന് പരിചയപ്പെടാലോ. മാഷാല്ല, അപ്പോൾ മൂന്ന് വിധത്തിലുള്ള പാരായണവും സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഓതിക്കേട്ടു. അതായത് മൂന്ന് ടേംസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് തർത്തീൽ, മറ്റൊന്ന് ഹദർ, മറ്റൊന്ന് തദ്വീർ. ഇങ്ങനെ മൂന്ന് പ്രയോഗങ്ങൾ ഇവിടെ വന്നു. തർത്തീൽ എന്നത് സ്ലോ ആയിട്ടുള്ള ഓത്താണ്, സാവധാനത്തിലുള്ള ഓത്താണ്. ഹദർ എന്നത് ഫാസ്റ്റ് ആയ ഓത്താണ്. പിന്നെ തദ്വീർ എന്നത് മീഡിയം ഓത്താണ്. അപ്പം മൂന്നാവസ്ഥയിലുള്ള ഓത്തുകളും അംഗീകരിക്കപ്പെട്ടതാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. മൂന്ന് തരത്തിലുള്ള പാരായണവും അംഗീകരിക്കപ്പെട്ടതാണ്. എല്ലാം ഖിറാഅത്തിൻ്റെ ഇമാമുകൾ ഓതിയിട്ടുള്ളതും ആണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാർ നിസ്കാരത്തിലൊക്കെ ഓതുന്നത് സ്വന്തമായി നിസ്കരിക്കുമ്പോൾ, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മഅ്മൂമായി നിസ്കരിക്കുമ്പോൾ ഒക്കെ പതുക്കെ ഓതുമ്പോൾ വേഗത്തിലുള്ള ഓത്തായിരിക്കും ഓതാറുണ്ടാവുക. അപ്പോൾ ഇതിൽ ഒരു ഭാഗം ഒരു ക്ലാരിറ്റി ആവശ്യമാണ്. അതായത് ആയത്തുകളുടെ അവസാനത്തിൽ വഖഫ് ചെയ്യൽ സുന്നത്ത്, അങ്ങനെയാണല്ലോ നമ്മൾ ഹുക്മ് പറയാം. ആയത്തുകളുടെ അവസാനത്തിൽ വഖഫ് ചെയ്യൽ സുന്നത്താണ്. വഖഫ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്വാസം വിടുന്നതിന് വേണ്ടി ഓത്ത് നിർത്തലാണ്, ഓത്ത് നിർത്തലാണ്. പക്ഷേ ആയത്തുകളുടെ അവസാനത്തിൽ ശ്വാസം വിടാതെ ഓതുന്ന അവസ്ഥയാണ് വേഗത്തിൽ ഓതുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരിൽ ഉണ്ടാവാറുള്ളത്. ആയത്തുകളുടെ അവസാനത്തിൽ ശ്വാസം വിടാറില്ല. അപ്പോൾ ആ ഓത്ത് വസ്ല് എന്നാണ് അതിൻ്റെ പേര് അല്ലേ. വസ്ല് ചെയ്ത് ഓതുമ്പോൾ മാറ്റമുണ്ടല്ലോ, ഇപ്പോൾ ഓതിയതുപോലെയല്ല. അപ്പോൾ നിങ്ങൾ ഓതിയതൊക്കെ ആയത്തിൻ്റെ അവസാനത്തിൽ വഖഫ് ചെയ്തുകൊണ്ടാണ്, സുക്കൂൻ ചെയ്തിട്ടാണ്. അതായത് വഖഫ് ചെയ്യുമ്പോൾ ഏതാക്ഷരത്തിലാണോ വഖഫ് ചെയ്യുന്നത് അതിൽ സുക്കൂനായിരിക്കണം എന്നത് പൊതുവായ ഒരു നിയമമാണ്. ഇനിയിപ്പോൾ വസ്ലാണെങ്കിൽ ആയത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വഖഫ് ചെയ്യുന്നില്ല, വസ്ല് ചെയ്ത് ഓതുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ, അതൊന്ന് കേൾക്കാലോ.
പല ആളുകൾക്കും അത് തെറ്റ് വരുന്ന വിഷയമാണ്. ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദു എന്നുള്ളിടത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി അൽ ഹംദു എന്ന് ഓതി പോകരുത്. അതുപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി അങ്ങനെയൊക്കെ ഓതി നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല ഓതേണ്ടത്. അവസാനത്തിൽ എങ്ങനെയാണോ ഹർക്കത്തുള്ളത് ആ ഹർക്കത്ത്
ആ രൂപം ഒന്ന് കേൾക്കാൻ താല്പര്യം, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ.
إياك نعبد وإياك
മഷാല്ല. അതായത് ഇവിടെ ഒരു വ്യക്തത വന്നത്, സാധാരണക്കാരിപ്പോൾ വേഗത്തിൽ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. ഈ ഇത്രയും ഭാഗം ഞാൻ ഓതിയപ്പോൾ എവിടെയും ശ്വാസം വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആയത്തുകളുടെ അവസാനത്തിലൊക്കെ സുക്കൂൻ ചെയ്യുകയും ചെയ്തു. ആ സുക്കൂൻ ചെയ്യുന്നത് വഖഫിൽ മാത്രമാണ്. പക്ഷേ ഇത് ശ്വാസം വിടാത്തത് കൊണ്ട് ഇത് വഖഫായിട്ടില്ല. വഖഫാവാത്തത് കൊണ്ട് തന്നെ ഇത് വസലാണ്. വസലാകുമ്പോൾ ആയത്തുകളുടെ അവസാനത്തിലുള്ള അക്ഷരങ്ങളുടെ ഹറക്കത്തുകളെ കൂടി പരിഗണിച്ചു വേണം ഓതാൻ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി എന്ന മീമിൻ്റെ കസ്ര് അവിടെ വരണം ചേർത്തി ഓതുമ്പോൾ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ആയത്തിൻ്റെ ആദ്യത്തിൽ വരുന്ന ഹംസ ചേർത്ത് വായിക്കുമ്പോൾ ഒഴിവാക്കപ്പെടും എന്നതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദുലില്ലാഹി, അല്ലേ? അതാണ് അതിൻ്റെ നിയമം. ഇത് ബഹുമാനപ്പെട്ട തങ്ങൾ ഓതി കേൾപ്പിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മാത്രമല്ല ഇത് നേരത്തെ തിലാവ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ റഹ്മാനിർ റഹീമി മാലിക്കി, രണ്ട് മീമുകളെയും ആ ഹറക്കത്തുകളോടെ തന്നെ വ്യക്തമായി ഉച്ചരിക്കലാണ് ആ വസൽ ചെയ്ത് ഓതുമ്പോൾ ചെയ്യാനുള്ളത്. എന്ന് വരും റഹ്മാനിർ റഹീം എന്ന മീമിന് സുക്കൂന് വരുന്നു. തൊട്ടടുത്ത് അടുത്ത ആയത്തിൻ്റെ ആദ്യത്തിൽ വീണ്ടും ഹറക്കത്തുള്ള മീം വരുന്നു. രണ്ട് മീമുകളെയും ഒന്നിപ്പിച്ച് ശ്രദ്ധ ചെയ്യുന്ന അവസ്ഥ അല്ലേ. നമ്മളെ ഖിറാഅത്തിൽ അങ്ങനെ ഒരു പിന്നെ അവസ്ഥ വരേണ്ടതില്ല, അതല്ലേ? ഏതായിരുന്നാലും ചേർത്തി ഓതുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ ഓരോരുത്തരും നല്ല കണിശമായ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ. അപ്പോൾ റഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീനി ഇയ്യാക, ഇയ്യാക എന്നതിൽ ആദ്യം വരുന്ന ഹംസ, ഇഹ്ദിന എന്നതിൽ ആദ്യം വരുന്ന ഹംസ, ഇത് രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹംസകളാണ് അല്ലേ. അപ്പോൾ ഇയ്യാക എന്നതിലുള്ള ഹംസ ഖത്തഇൻ്റെ ഹംസയാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത ചേർത്തി ഓതുമ്പോഴും ഉച്ചരിക്കണം, ഖിറാഅത്തിൽ അത് കൊണ്ടുവരണം എന്നതാണ്. അപ്പോൾ മാലികി യൗമിദ്ദീനി ഇയ്യാക എന്നത് തെറ്റാണ് എന്നതിൽ നിന്ന് വ്യക്തമാണ്. മാലികി യൗമിദ്ദീനി ഇയ്യാക എന്ന് തന്നെ വരേണ്ടതുണ്ട്. എന്നാൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിൽ ആദ്യം വരുന്ന ഹംസ, അത് ഹംസത്തുൽ വസ്ലാണ്. അതായത് ആ ഹംസയുടെ പ്രത്യേകത ചേർത്തി ഓതുമ്പോൾ ആ ഹംസ ഒഴിവാക്കപ്പെടും എന്നതാണ്. രണ്ട് തരത്തിലുള്ള ഹംസകളാണ് ഏത് പദത്തിൻ്റെയും തുടക്കത്തിൽ വരിക. ഒന്നുകിൽ ഹംസത്തുൽ വസ്ലായിരിക്കും, അതല്ലെങ്കിൽ ഹംസത്തുൽ ഖത്തഴായിരിക്കും. ഹംസത്തുൽ ഖത്തഴ്, അതിൻ്റെ പ്രത്യേകത ചേർത്തി ഓതിപ്പോയാലും അത് ഉച്ചാരണത്തിലേക്ക് ആവശ്യമാണ്. ഹംസത്തുൽ വസലിൻ്റെ പ്രത്യേകത ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചാരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നുള്ളതുമാണ്. അപ്പോൾ മാലിക് യൗമിദ്ദീനി എന്ന നൂനിൻ്റെ കസർ പറഞ്ഞാൽ പിന്നെ ഇയ്യാക്ക എന്നത് വേറെ തന്നെ പറയണം. ചേർത്തി ഓതുമ്പോഴും ഒന്ന് ആ ഭാഗം ഒന്ന് ഓതി കേൾക്കാം. മാലിക് യൗമിദ്ദീനി അതെ, അവിടെ മാലിക് യൗമിദ്ദീനി ഇയ്യാക എന്ന് പറയേണ്ടതുണ്ട്. എന്നാൽ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ ശേഷം വന്നിട്ടുള്ളത് ഇഹ്ദിന എന്നതാണ്. അതിലും ഈ ആണ്, ഇയ്യാക എന്നതിലും ഈ ആണ്. രണ്ട് ഈകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിൽ ആദ്യം വന്നിട്ടുള്ളത് ഹംസത്തുൽ വസലാണ്. അപ്പോൾ അത് ഉച്ചാരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇയ്യാക നഅബ്ദു ഒന്നോദാം. ഇയ്യാക നഅബ്ദു വസലിൽ നമ്മൾ പറഞ്ഞത് അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹറക്കത്തോടുകൂടി പരിഗണിക്കണം എന്നതാണ്. അപ്പോൾ നസ്തഈനു എന്നാണ് ഉള്ളത്. അപ്പോൾ നസ്തഈനു ദിനസ്റാത്തുൽ മുസ്തഖീം എന്നായി. അപ്പോൾ ഈ വ്യത്യാസങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും പാരായണത്തിൽ അത് ശീലിക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, ഞാൻ മനസ്സിലാക്കുന്നു ഇതിൽ മറ്റൊരു വ്യക്തത കൂടി ആവശ്യമാണ്. അതായത് നമ്മളെ നാട്ടിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളിലൊക്കെ ചുണ്ടിൻ്റെ അനക്കം ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അല്ലേ? തങ്ങൾ ഓതുമ്പോൾ അത് വളരെ വ്യക്തമാണ്. അതായത് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം റോ എന്നൊക്കെ വരുന്നത് ചുണ്ടൻ്റെ അനക്കം അവിടെ ഒരു അയിബാണ് അല്ലേ? അതൊന്ന് വ്യക്തമായിട്ട് ഒന്ന് പ്രേക്ഷകർക്ക് കാണാവുന്ന രീതിയിലൊന്ന് ഒന്ന് അവതരിപ്പിച്ചാൽ നന്നായിരുന്നു.
ഈ ചുണ്ടിൻ്റെ അനക്കം, അത് ചുണ്ട് കൂർപ്പിക്കുക എന്ന അവസ്ഥയാണ്. അത് വാവ് എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വാവിന് കൊടുക്കേണ്ട പ്രത്യേകത മാത്രമാണ്. അത് വേറെ അക്ഷരങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് സ്വാദ് എന്ന അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് സ്വാദ് എന്ന് ചുണ്ട് കൂർപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു തെറ്റ് വരുന്നുണ്ട്. ഒരു സ്വാ എന്ന് പറയുന്ന സമയത്ത് സ്വാദിന് സുക്കൂൻ കൊടുക്കുകയും ശേഷം വാവ് പ്രത്യേകം ഉച്ചരിക്കുകയും ചെയ്യുന്ന പോലെയാണ്.
അതായത് സ്വാ എന്ന് വരുന്ന അല്ലേ, സ്വാ എന്ന് വരും,
സ്വാ എന്നങ്ങനെ വരും. അപ്പൊ രണ്ടക്ഷരം ഉച്ചരിക്കുന്ന സ്ഥാനത്താണ് നമ്മൾ ഈ സ്വാ എന്നുള്ള ഉച്ചാരണം കൊണ്ട് നമ്മുടെ ഉച്ചാരണത്തിൽ വരുന്നത്. അത് വലിയൊരു തെറ്റാണ്. അതുപോലെ ത്വാ എന്ന് പറയുമ്പോഴും അങ്ങനെ ആവശ്യമുണ്ട്. നമ്മൾ ത് എന്ന് പറഞ്ഞതിന് ശേഷം ത്വാ എന്ന് പറയുന്ന പോലെയാണ് ത്വാ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ഉച്ചരിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഈ വാവിൻ്റെ ഈ കൂർപ്പിക്കൽ നമ്മുടെ ചുണ്ടിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിവാക്കും. വാവ് പറയുമ്പോൾ മാത്രം അത് കൊണ്ടുവന്നാൽ മതി. ഇഹ്ദിന സിറാത എന്ന് ഓതുമ്പോൾ ഇഹ്ദിന സിറാത എന്ന് ഓതണ്ട, സിറാത എന്നും ഓതണ്ട. നമ്മൾ ഓതേണ്ടത് ഇഹ്ദിന സിറാത മുസ്തഖീം എന്നാണ്.
സാധാരണക്കാരുടെ ഖിറാഅത്തിൽ ഇഹ്ദിന സിറാത എന്ന് വരാറുണ്ട്. അത് ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലായി കാണും. ഇഹ്ദിന സിറാത എന്ന ചുണ്ടിന് അനക്കം പറ്റാത്ത രീതിയിലുള്ള ഉച്ചാരണമാണ് ഇതിന് വേണ്ടത്. നിരന്തരമായ പരിശീലനം കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാവുള്ളൂ, നിരന്തരമായ പരിശീലനം. അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഈ തിലാവ മജാലിസ് റമദാൻ എല്ലാ ദിവസവും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളെ സമസ്ത ഓൺലൈൻ ചാനലിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത് ഇതുപോലെ ഓതാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇത് കേട്ടതുകൊണ്ട് മാത്രം ഒരാളുടെയും ഖിറാഅത്തിൽ പ്രത്യേകിച്ചൊരു മാറ്റം വരാൻ പോകുന്നില്ല. ഈ നമ്മൾ അവതരണത്തിൽ വരുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനും ഓരോരുത്തരും സ്വന്തമായി ശ്രമിക്കുകയും ചെയ്യണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇഹ്ദിന സിറാത എന്ന ത്വാഇൻ്റെ ഉച്ചാരണം ത്വ എന്ന് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നിപ്പോൾ റമദാൻ 2, അതായത് നമ്മുടെ മജാലിസ് റമദാനിലെ 2-ാമത്തെ എപ്പിസോഡാണ്. ഏതാണ്ട് സമയം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഇൻഷാല്ലാ. അപ്പോൾ ഫാത്തിഹ സൂറത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇൻഷാല്ലാ. ഇതിൽ മദ്ദിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ഇൻഷാല്ലാ മറ്റ് സൂറത്തുകളിലൊക്കെ ആയിട്ട് നമുക്ക് പറയാം അല്ലേ? കാരണം ഫാത്തിഹയിൽ ചർച്ച ചെയ്യാനുള്ള മദ് മറ്റ് സൂറത്തുകളിലും നമുക്ക് വരാനുണ്ടല്ലോ ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത നാളത്തെ ദിവസം നമുക്ക് സൂറത്തുന്നാസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിൽ നമുക്ക് മദ്ദും പറയാം. ആ മദ്ദിൻ്റെ വിഷയം നമുക്ക് ഫാത്തിഹയിൽ കൊണ്ടുവരാലോ അല്ലേ? അപ്പോൾ ഇൻഷാല്ലാ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അവതരണം ഇടപെടൽ ഒക്കെ നിങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തും എന്ന് മനസ്സിലാക്കുന്നു. പരമാവധി ഈ ഒരു സന്ദേശം, ഇങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ കാര്യവും മറ്റുമൊക്കെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ ബന്ധപ്പെട്ടവരിലേക്കൊക്കെ പങ്കുവെക്കുക. ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കുക. പരമാവധി ആളുകളെ ഇതിൻ്റെ പ്രേക്ഷകരാക്കി മാറ്റാൻ ശ്രമിക്കുക. കാരണം ഖുർആൻ പാരായണം അതാണല്ലോ ഏറ്റവും ഉത്തമമായ ഒരു അമല്, ഏറ്റവും അഫ്ളായ ഒരു അമലാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളിൽ അത്യുത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണെന്ന്. അപ്പോൾ ഖുർആൻ പഠിക്കാൻ മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതുകൂടി നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ വിവരം മറ്റുള്ളവർക്ക് കൈമാറുന്നതുകൊണ്ട് നമുക്ക് ഈ റമദാനിൽ നേടിയെടുക്കാവുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു അമലാണെന്നിരിക്കെ അതുകൂടി പ്രേക്ഷകരായ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ റമദാനിൻ്റെ എല്ലാ സൗരഭ്യങ്ങളും ഏറ്റെടുക്കാനും അത് പിന്നെ നമുക്ക് ലാഭകരമാക്കി കൊണ്ടുവരാനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത നാളത്തെ എപ്പിസോഡിൽ നമുക്ക് സൂറത്തുൻ നാസ് പരിചയപ്പെടാം. അള്ളാഹു സഹായിക്കട്ടെ. ഊസിക്കും ബിദ്ദുഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
റമദാൻ.